നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. മലയാളം എഫ് എം 104.6 എന്ന ഫേസ്ബുക്ക് പേജിലൂടെയോ 0224022334 എന്ന വാട്സാപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ ബന്ധപ്പെടാം. വരുന്ന ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂസിലൻഡ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന മലയാളിയായ മഹേഷ് മുരളീധരുമായിട്ടുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ഫേസ് വൺ വെഞ്ചേഴ്സിന്റെ സ്ഥാപകനും സിഇഒയുമാണ് മഹേഷ്. കഴിഞ്ഞ എപ്പിസോഡിൽ മഹേഷ് തന്റെ കുട്ടിക്കാലം, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് സപ്പോർട്ട് നൽകുന്നതിനെ പറ്റിയുമൊക്കെ നമ്മളോട് സംസാരിച്ചു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം, അതായത് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മലയാളം എഫ് എം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇനി തുടർന്ന് കേൾക്കാം. മഹേഷ്, ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് പൊളിറ്റിക്സിലോട്ട് വന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എങ്ങനെയാണ് കുടുംബത്തിന്റെ സപ്പോർട്ട്? കുടുംബത്തെ കുറിച്ച് കൂടുതൽ പറയാമോ? മാതാപിതാക്കള്, മഹേഷിന്റെ കുടുംബം?
Yeah, and I'm very lucky. My wife and Bari is an amazing woman. She's Australian. She's Sri Lankan Tamil. She speaks a bit of Malayalam. She plays around with me saying Malayalam. She's smarter than me. She's more intelligent than me. She's more fashionable than me. We've been married for 12 years. Yeah, 12 years. I have learned and grown. I think the way I think, I see a lot of dots and I connect a lot of dots. She gets a job done. She'll get it done, right? So I've learned that, you know, that perfectionism and that skill set from her. She was the youngest person to be a director in PwC Australia, and she was an executive in Australia's largest energy company. Kuttayalnulya, we decided not to have children. Inkira Anithinde, she's probably the most precious person in my whole life. Unfortunately, yam painalo isambo vittile. Appo we've never really lived together. Adu kainjittu pere Mayaana, nickname Munnuana. She's just finished a PhD in Virginia Tech. She actually went back to India and lived there for 10 years. Amrita University le she was a lecturer in computer science and engineering. അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, അച്ഛൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അച്ഛനും ഞാനും ലൈക്ക് ഫാദേഴ്സ് ആൻഡ് സൺസ്, വീവ് ഹാഡ് അവർ ഡിഫറൻസസ്. അമ്മ കോൺസ്റ്റന്റ്ലി സെൻസ് മീ മെസ്സേജസ് ഇൻ റിഗാർഡ്സ് ടു സ്റ്റേ ഹംബൽ, സ്റ്റേ ഫോക്കസ്ഡ് എക്സെട്ര. ഞാൻ ചെറുതായ വയസ്സും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മന്ത്രാസ് ഫോർ മീ വാസ് മാതാപിതാ ഗുരുദേവം. ഐ വാസ് ബ്രോട്ട് അപ്പ് very strongly around that. I revere what my parents gave me. So the values they brought me up with. Achan was really tough on me.
Appo the army training kittittund
like he was very clear.
Okay, karasam undarunnu. മഹേഷ് നാടും കുട്ടിക്കാലവും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. മഹേഷിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കുന്ന ഒരു നല്ല മലയാളം പാട്ട് പറയാമോ?
ഒരു ഇതൊരു ഡ്യൂറിംഗ് ദാറ്റ് ട്രബിൾസം ടീനേജ് ഡേയ്സിലുള്ള ഒരു പാട്ടായിരുന്നു. അവിയൽ പറഞ്ഞിട്ടൊരു റോക്ക് ബാൻഡ് ആയിരുന്നു. Just when I started going to the gym, ഒരു ആംഗ്രി യങ് മാൻ ആകുമ്പോ അതൊരു പാട്ട്.
നമുക്ക് അതൊന്ന് കേട്ടാലോ?
It's a great song.
മഹേഷ്, വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ട് ഓർമ്മ വരുന്നത്, നമ്മള് ഇന്ത്യക്കാരാണ്, മലയാളികളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പക്ഷേ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ കുട്ടികൾ ഒരു ഒരു ടീനേജ് ആകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വേണമെങ്കിൽ പറയാം. മഹേഷ് ഈ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൽ നിന്നും, പിന്നെ മഹേഷ് 14-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന ഒരാളെന്നതുകൊണ്ടും, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ, മഹേഷ് ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യാം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും, മഹേഷിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ
പറ്റുമോ? ആദ്യം പറയേണ്ടത്, ഇറ്റ്സ് ടഫ്, right? There's no solution. So it's tough. Anything that's growing, you have to go through struggle. You know, you're changing so much. It goes through struggle. But in the Indian, Kiwi or Anglo-Saxon environment, there are identity crises. I think something the startup founders and also just people who are able to get through these kind of challenges, something that I think that they've seen is in some way, sometime in their youth, they've seen people, a lot of people go through pain. But enda kadhayile, when I go back to India, when I used to go back to India, I saw like so much poverty, right? And then I would really feel for it. We came from a normal family.
ഇടത്തരം കുടുംബം.
Yeah, exactly. അപ്പോൾ I think, but still then, നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ I'd see the challenges of other people, people living in challenging situations. You really understand gratitude for what you have. And my amma would always tell me, you're so lucky for what you have.
Great,
so
advice.
That basic framework of gratitude, because you understand that there's other people in the world who are struggling more than you are. So it's actually hard and sometimes some of my close friends, because when they complain about something, I'm like, well, there's other people that are so much etrayo worse off, right? അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഐ തിങ്ക് കിഡ്സ് ഹു ഹാവ് ആക്സസ് ടു ദാറ്റ് കോൺസെപ്റ്റ് ഇൻ ദിയർ മൈൻഡ്, ദെൻ ദേ ഹാവ് മോർ പേഷ്യൻസ് ഫോർ ദിയർ ഓൺ സറൗണ്ടിങ്സ്. ദ മോർ മാലിയബിൾ, ദ മോർ ഓപ്പൺ ടു അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദേ ആർ ലക്കി ഫോർ വാട്ട് ദേ ഹാവ്. സോ ഇഫ് പേരൻസ് ക്യാൻ ഗിവ് ദം ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ലൈക് സംടൈംസ് ഐ ടെൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, If they don't really know what they want, they don't have a sense of identity, I literally tell them, go live in somewhere where people are really struggling. Take away all of your possessions. Suddenly, you will figure out what's important to you very quickly. When you don't have many options, when you don't have... you will start to think very clearly about what's really important to you. So the key is to actually have less things, less options, and suddenly it becomes super clear. And our families, our older, they were clearer because they didn't have many options. And in fact, today's kids, they struggle because of optionality. So the perfect situation is if you can have that sense of gratitude and you have that sense of optionality, because then you go, I want to go this way. I have so many options, but this is the way I want to go because I know I'm so lucky for what I have. I'm going to parambo, and then when you talk about parents, how can they deal with this tension? Enda achinamiyum, they made sure that I went back to India every year. So they made sure that I understood their viewpoint, their framework, right? So then when they said something, I could see that, this is where it's coming from, e-stories. My dad wasn't a great communicator in regards to this, but at least I lived through that. Like, Guruvayuru poyittu, I do all this thing, Shabarimalaiku poi, you know, I was told to do all these things. I was brought up with those, like, Nadan Eastern values, right?
നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, നമ്മൾ കുട്ടികളോട് ഉപദേശം കൊടുക്കുന്നതല്ല, നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്.
That's perfect, right? But I'll tell you the opposite as well. Achin let me go when I was 14. And I think deep down in his mind, because I had such strong foundational values, he thought eventually I would come back. But at that point, I went a separate path. And I think he never imagined that I would then chart a brand new path all on my own. So it's that same logic, but in the, because then I didn't experience what it was like in my late teens and early 20s. I didn't know so many things. So he thought I would come back. But this is what I mean. Parents should realize, because of the environment that they are allowing themselves. If, for example, you're bringing your son up or daughter up in New Zealand and you don't have the opportunity to take them back to India, you don't have the opportunity to do so many things, then expecting them to think a certain way and to be a certain way, it's not so...
unrealistic.
Yeah. But if you have the opportunity to take them back, etc., then maybe you can have that expectation, right? So I think it is up to the priorities of the parents, right? My parents, for them, it was so important that, you know, that he had a decision to go to US or Singapore. He chose Singapore because, even though it was less lucrative, but because he could go back to India. So he probably lost out on a lot of economic value, but he chose that decision because that was so important to him. And because of that, he didn't probably make as much wealth as... But he had his priorities clear. So, does that make sense?
Manslai. Great advice. കുട്ടികൾക്ക് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി, പേരൻസിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. ചലഞ്ചസ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മഹേഷിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു 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 സീരിയസ് ചലഞ്ച് ഫേസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
The first one was Nyan 24 Vaisambo in New Zealand and took part in a reality TV show. Basically Fear Factor. And in New Zealand it was called Going Straight. I had to do incredible things, very death defying things. And TV, like, you can find the TV show,
Going
you can
find Straight.
Going Straight.
Okay.
So I had to maintain a straight line while I was blindfolded. So the last stunt involved me maintaining a straight line, between two pathways, blindfolded, while there were mines going off, so that I would get distracted. I won the show. Unfortunately, the TV production crew said, do the show again for a different camera angle.
A kind of mock.
But this time they let the safety officer go home. They forgot to put anti-inflammatory fluid on me. And so I was doing the stunt again. And someone from the side yelled, go faster. And I started going faster. And I was right on top of one of the mines. And the mine detonated. They detonated the mines and my whole upper body. I have third degree burns to about 12% of my skin. 12% of my body.
The newspaper came out.
ഞാനൊരു 2.5 months മിഡിൽ മോ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഒരു സ്കിൻ ഹാഡ് ടു ബി ഗ്രാഫ്റ്റഡ് ഫ്രം മൈ തായ്സ് ആൻഡ് പുട്ടോ. പക്ഷേ എന്താ പറയുന്നത്, ലൈക്ക് ഐ ഹാവ് ടു സേ ഇറ്റ് വാസ് എക്സ്ട്രീംലി പെയിൻഫുൾ, ലൈക്ക് ഇറ്റ് എക്സ്ട്രീംലി
പെയിൻഫുൾ.
ദ മോസ്റ്റ് പെയിൻഫുൾ പാർട്ട് പറയണോ? The most painful part is the skin gets taken from your thighs, large portions, then gets stapled and super glued. Pashe a raw flesh le. Other, they put you in a burns bath without anesthesia and they have to scrub it, right?
So anyway, I've gone through that.
I emotionally, I was fine. Because it, and I remember, I think this, my... And then Amma came and stayed with me for 2 weeks. She had seen me fail university papers, all kinds of things. The confidence and courage she got from seeing how I handled it, how I kept smiling, how I kept being positive, how I kept... Ever since then, Ammake, he's going to be fine, you know? Like, because, okay, something happened. I'm not going to feel sorry for myself. you have to get up and keep going. And I was lucky എന്റെ മുഖത്തിനൊന്നും ഉണ്ടായില്ല, ഡിജിറ്റ്സിനൊന്നും ഉണ്ടായില്ല. അപ്പൊ വേദന ഉണ്ടായിരുന്നു, കുറച്ച് സ്കിന്നൊക്കെ കുറച്ച് ടൈറ്റനായി. Then I could stretch it out. I had to go through 2 years of rehab,
physiotherapy,
okay. And it was a lonely time for me in Auckland City because achcha ammiyo France la irunnu but njan thanichana idokka like I went through all of this but
real challenge aayirunnu.
Yeah I get, and Auckland City is really important for me because I lived through all of this in Auckland City. Idokka parnitte actually the single most important painful hardest thing for me was the global financial crisis.
Samayathayirunnu
30 vayasambo I got made redundant.
Oh.
And for me, my job and my work is everything. So when I got made redundant, that was challenging. Because, you know, your identity...
Adinu shesham
oru MBA chedu. MBA cheyumbo enikku, I didn't have enough... I was in the top 1% in the GMAT. But I didn't have enough money. Appo I used to sleep in the... in the student rooms.
Appo oru phoenix pakshiye pole uyarthu.
Yeah, I keep parne madri kadagal alle. I want a life full of stories. Appo that was hard. But now I'm okay. So, yeah.
Oru success mantra parayanundo. End problem vannalum njan adil pidichu nilkum. ഞാൻ എന്തിനും ഫേസ് ചെയ്യും ആ ഒരു ഒരു കറേജ് എന്താണ്?
മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, സംതിങ് ഐ ഫെയിൽ അറ്റ് എവറി ഡേ, വിച്ച് ഈസ് എനിക്ക് ഒരു ടാറ്റു ഉണ്ട് കയ്യില്, ഇറ്റ് സേസ് ബി ബ്രേവ്. ഐ സേ ഐ ഫെയിൽ അറ്റ് ഇറ്റ് എവറി ഡേ ബിക്കോസ് ഐ ഗെറ്റ് സ്കെയർഡ് ഓഫ് തിങ്സ് ഓൾ ദ ടൈം. സോ ഇറ്റ്സ് ആൻഡ് ദാറ്റ്സ് നോർമൽ. So I tell myself, okay, you got to be brave. You got to be brave. Because there are other people who are less fortunate than me, right? So then, okay.
Mumbai.
Yeah, you owe it to them to be brave. Chardambo, I used to always say, attitude is everything. Like, and attitude on everything. And last one, Achin taught me, the only person that I have control over is me, right? I can't blame anyone. I can't, what use is there?
Yeah.
I have control of myself. Atrello. So those three things.
Aa or attitude aano ee terinjeduppil malsarikkumbulum maheshine pidichu nirthunnathu.
Adhe. I love this country. I love the area. Auckland Central is incredibly important to me. I'm learning a lot. I have learned so much in the last 150 days. I haven't taken one day off.
Oh,
right. It is just,
that's incredible.
I don't think I've ever been in so much. I've been more stressed and been on more strain, but not for this extended period of time. And I am giving everything I can to win Auckland Central. Because it's my home and I want to represent it. And I also realize how important it is for the Indian community. Like, I really want, I feel so much responsibility and ownership, Malayali communities and the broader Indian community, to make sure I have an opportunity to do something special and I want to do it. So I just so badly want to get in and do whatever I can to make a difference.
എന്തെങ്കിലും പദ്ധതികൾ പ്ലാൻസ് ഉണ്ടോ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് മാറ്റങ്ങൾ? സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ നമുക്കൊരു ക്ലിയർ ഗോൾ വേണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ?
Unfortunately, the most important thing is Auckland Central and New Zealand has to feel safe. Crime is really bad. ഇപ്പോ ഞാൻ like 150 businesses I've visited and they just, people are really suffering. Just the sense of lawlessness has creeped into New Zealand and other Pornham. So in Auckland Central, I want to have a new police hub. I want to see more police walking on the street. And other Lianda, like, there are some issues around homelessness and social housing that needs to be compassionately dealt with, and I need to deal with that. Auckland Central, Auckland Transport is not functioning the way it needs to be functioning, and I will make sure that that gets addressed. Other Lianda, for the Indian community, I think there's an opportunity for the New Zealand political class and the political system to understand Indians better. And also for Indians to come together more and lean in right? Like really showcase themselves and represent themselves, not just present some, you know, some opinions that may be a little bit old fashioned about Indians. Mm. That, you know, really lean in and say, hey, I'm here and I want to represent myself, right? So I want to make sure that that happens too. And a soft spot for me is the representation of South Asian women in politics and power. I think New Zealand needs to see a lot more South Asian women like really lean in, and that's something that's really important to me.
ഇന്ത്യക്കാരുടെ ഒരു ശബ്ദം അല്ലെ ഇന്ത്യക്കാരുടെ ഒരു ഒരു വശം നമ്മൾക്ക് എടുത്തു കാണിക്കാനായിട്ട് പറ്റുന്ന ഒരു അവസരം മഹേഷിന് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മലയാളം എഫ് എമ്മിൻ്റെ എല്ലാവിധ ആശംസകളും. ഒരു ചോദ്യം കൂടി എല്ലാ മലയാളികളും ചോദിക്കുന്ന പോലെ, ഇനി എന്നാ നാട്ടിലോട്ട്?
അറിയില്ല കേട്ടോ. ഐ മീൻ ഐ വുഡ് ലവ്, എൻ്റെ ഫേവറേറ്റ് കസിൻ്റെ കല്യാണമാണ്, നെഫ്യൂൻ്റെ കല്യാണമാണ് അടുത്താഴ്ച. ഐ കാൻ ഗോ. സോ ഹോപ്പ്ഫുള്ളി ബൈ മിഡിൽ നെക്സ്റ്റ് ഇയർ ഓർ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ഐ ലൈക്ക് ടു ഗോ. പക്ഷെ എനിക്ക് നാട് കാണാൻ ഭയങ്കര ആശയുണ്ട്, കുറേ കാലമായി.
അത് സാധ്യമാകട്ടെ. എല്ലാ വിഷസും മലയാളം എഫ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ കേൾവിക്കാരുടെ ഭാഗത്തു നിന്നും വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.
ഞാൻ ഒന്നും കൂടി പറയട്ടെ സിന്ധു, ലാസ്റ്റ് തിങ് ഞാൻ പറയേണ്ടത് ഇസ് ഞാൻ പറഞ്ഞു ഇന്ത്യൻസ് കുറെ കൂടി ലീൻ ചെയ്യണം. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻ്റ് ദ ഇന്ത്യൻസ് കം ഔട്ട് ടു വോട്ട്. ഈ ഇലക്ഷനിൽ ഇന്ത്യൻസ് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു റെപ്രസെൻറ്റ് ദംസെൽവ്സ്. I mean, obviously, I'll say vote for me and vote for my party. But more importantly, come out and vote.
Polling percentage should go up.
Up, right? And understand who can vote. Talk about who can vote. Learn how to vote. It's very easy. But idhar amazing rajyana. Make this your country. Lean in and vote and change the country and make it the country you want it to be.
Great.
Thank you so much for having me, Sindhu. ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നേരെ അമ്മയ്ക്ക് അയക്കും. അമ്മ വിൽ ബി റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ആൻഡ് ഐം സോ എക്സൈറ്റഡ് ടു സീ ദിസ് ഗ്രോ.
താങ്ക് യു. താങ്ക് യു. വിഷ് യു ഗുഡ് ലക്ക്.
താങ്ക് യു.
നിങ്ങളുടെ മലയാളം എഫ് എമ്മിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഓക്ലൻഡ് സെൻട്രലിൽ നിന്നും ന്യൂസിലൻഡ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന മഹേഷ് മുരളീധരൻ്റെ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. മലയാളം എഫ് എമ്മിൻ്റെ എല്ലാ പരിപാടികളും, അതായത് യവനിക, നാടക പരമ്പര, പാട്ടിൻ്റെ പിന്നാമ്പുറ കഥകൾ പറയുന്ന പാട്ടിൻ്റെ വഴി, അഭിമുഖങ്ങൾ, ഇവയൊക്കെ കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച 29 സെപ്റ്റംബർ 7:25 നാടക പരമ്പരയായ യവനികയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്.
പാട്ടുപാടാം, കൂട്ടുകൂടാം. മലയാളം എഫ് എം 104.6 കാറിലും കേൾക്കാം. ശ്രീ